ഒരു നദിക്കരയിൽ മനോഹരമായ ഒരു ഗ്രാമമുണ്ടായിരുന്നു. ആ ഗ്രാമത്തിലുള്ളവരെല്ലാം വളരെ അധ്വാനിച്ച് ജീവിച്ചു വന്നു. ആ ഗ്രാമത്തിൽ ദരിദ്രനായ ഒരാട്ടിടയനുണ്ടായിരുന്നു. മനോഹരമായ ശബ്ദം കൊണ്ട് അവൻ പ്രസിദ്ധനായിരുന്നു. രാമു ദിവസവും ആട്ടിൻകൂട്ടത്തെ പാട്ട് പാടിക്കൊണ്ട് അടുത്ത കാട്ടിലേക്ക് കൊണ്ടുപോകുമായിരുന്നു. കാട്ടിനടുത്ത് ഒരു കുന്നുണ്ടായിരുന്നു. ആ കുന്നിൽ ഒരു വലിയ മരമുണ്ടായിരുന്നു. ആ മരത്തിന്റെ തണലിൽ ഇരുന്നു കൊണ്ട് രാമു പാട്ടുപാടും, അതേസമയം ആടുകളെയും നോക്കും. വൈകുന്നേരമാകുമ്പോൾ രാമു ആടുകളെയും കൊണ്ട് ഗ്രാമത്തിലേക്ക് ചെല്ലും. എന്നിട്ട് എല്ലാവരുടെയും വീടുകളിലും അവരവരുടെ ആടുകളെ എത്തിക്കും. ഒരു ദിവസം മുഴുവൻ നല്ല വെയിലത്ത് ആടുകളെ മേയ്ക്കുന്നതിന് അവന് ഒരു നാണയം കൂലി കൊടുക്കും. ആ നാണയം കൊണ്ട് രാമു വീട്ടിലേക്ക് പോകും.
അമ്മേ, വല്ലാതെ വിശക്കുന്നു, വാ ഭക്ഷണം കഴിക്കാം.
എന്താ അമ്മേ, ദിവസവും ചപ്പാത്തിയും ചമ്മന്തിയോ?
ചീനു, അങ്ങനെ പറയാൻ പാടില്ല. രാമു വളരെ കഷ്ടപ്പെട്ടാണ് കാശ് സമ്പാദിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് വിശപ്പിന് ആഹാരം കഴിക്കാൻ സാധിക്കുന്നത്.
അമ്മേ, ഇത് ഇന്നത്തെ കൂലി. പറ്റുമെങ്കിൽ ചീനുവിന് എന്തെങ്കിലും നന്നായി ഉണ്ടാക്കി കൊടുക്കാൻ.
രാമു ദിവസവും ആടുകളെയും കൊണ്ട് കുന്നൻ മുകളിൽ എത്തും. അതിന് കിട്ടുന്ന കൂലി കൊണ്ടാണ് അവൻ കുടുംബം നോക്കുന്നത്. ഒരു ദിവസം രാമു ആടുകളെയും കൊണ്ട് കുന്നൻ മുകളിലെത്തി. അപ്പോഴാണ് ഏത് മരത്തിന്റെ തണലിലാണ് അവൻ ഇരിക്കാറ്, ആ മരം ഒരു മരം വെട്ടുകാരൻ വെട്ടുന്നത് കണ്ടത്. അത് കണ്ടപ്പോൾ രാമു ചിന്തിച്ചു. കാരണം ആ മരവുമായി രാമു അത്രയും അടുത്തിരുന്നു. എങ്ങനെയെങ്കിലും ആ മരത്തെ രക്ഷിക്കണമെന്ന് അവൻ ചിന്തിച്ചു.
അരേ ചേട്ടാ, ഒന്ന് നിൽക്കണേ. ഈ മരത്തിന്റെ ശാപത്തെ കുറിച്ച് അറിയില്ലേ? പല വർഷങ്ങൾക്ക് മുമ്പ് ഒരു സന്യാസി ഈ മരത്തെ കുറിച്ച് ശപിച്ചിട്ടുണ്ട്. ഈ മരത്തിൽ ഒരു വൃദ്ധ മന്ത്രവാദിയുണ്ട്. ഈ മരത്തെ ആരെങ്കിലും തൊട്ടാൽ ആ മന്ത്രവാദി അയാളെ കൊല്ലും. ആ മന്ത്രവാദി നിങ്ങളെ കൊല്ലുന്നതിന് മുമ്പ് ജീവനും കൊണ്ട് ഇവിടം വിട്ടോ.
മരം വെട്ടുകാരൻ താഴെ വീഴുന്നത് കണ്ട് രാമു ചിരിച്ചു. അപ്പോൾ ആ മരത്തിന്റെ ആത്മാവ് പ്രത്യക്ഷമായി.
വളരെ അധികം നന്ദിയുണ്ട് രാമു, നീ എന്റെ ജീവൻ രക്ഷിച്ചിരിക്കുന്നു. നീ വളരെ നല്ലവനാണ്. ഞാൻ നിനക്കൊരു സമ്മാനം തരാൻ പോകുന്നു. ഇതൊരു സാധാരണ മണിയല്ലേ, ഇതുകൊണ്ട് എന്തോ ആവാനാ? ഇത് സാധാരണ മണിയല്ല, ഒരു മാന്ത്രിക മണിയാണ്. ഈ മണിയടിച്ചാൽ നീ എന്ത് കഴിക്കാൻ ആഗ്രഹിച്ചാലും അത് നിനക്ക് കിട്ടും. വളരെ നന്ദി. ഇനി ഞാനും എൻ്റെ കുടുംബവും വിശന്ന് കിടന്ന് ഉറങ്ങേണ്ടി വരില്ല. എന്നാൽ രാമു, ഒരു കാര്യവും ഓർമ്മിക്കണം. ഈ മണി ഒരു ദിവസം ഒരു പ്രാവശ്യമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. നന്ദി.
മാന്ത്രിക മണിയും കൊണ്ട് രാമു സന്തോഷത്തോടെ വീട്ടിലേക്ക് വന്നു.
അമ്മേ നോക്ക്, എന്റെ കയ്യിൽ എന്താണെന്ന് കണ്ടോ?
എന്താണിത്? ഇത് വെറും ഒരു സാധാരണ മണിയല്ലേ.
ഈ മണി കൊണ്ട് എന്താണ് ചെയ്യാൻ പോകുന്നത് ഏട്ടാ?
എടാ ചീനു, ഇതൊരു സാധാരണ മണിയല്ല, ഇതൊരു മാന്ത്രിക മണിയാണ്. ഈ മണിയുടെ സഹായത്താൽ നമ്മൾ എന്താവശ്യപ്പെട്ടാലും അത് നമുക്ക് കിട്ടും.
സത്യമാണോ ഏട്ടാ? എന്നാ ഞാൻ ചോദിക്കട്ടെ.
എന്നാ പറ, നിനക്ക് എന്താണ് കഴിക്കാൻ വേണ്ടത്?
എനിക്കോ ചപ്പാത്തി, ചോറ്, പനീര്, സാമ്പാറ്, പിന്നെ ജിലേബിയും വേണം.
ഇത് സത്യത്തിൽ അത്ഭുതം തന്നെയാണ്.
കണ്ടില്ലേ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ?
പിന്നെന്താണ് ഉണ്ടായത്? രാമു ദിവസവും സന്തോഷത്തോടെ കുന്നൻ മുകളിലേക്ക് ആടുകളെയും കൊണ്ട് പോകും. കാരണം ഭക്ഷണത്തെ പറ്റി ഇനി അവന് വിഷമിക്കേണ്ട കാര്യമില്ല. ഒരു ദിവസം രാമുവിന് വല്ലാതെ വിശന്നു. അവൻ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നപ്പോഴാണ് അവൻ കണ്ടത് ചീനു ആദ്യം തന്നെ ഭക്ഷണം ആവശ്യപ്പെട്ട് കഴിഞ്ഞിരുന്നു. കിട്ടിയതെല്ലാം അവൻ കഴിച്ചു തീർത്തു. അതുകൊണ്ട് രാമു വീണ്ടും മണിയടിച്ചു. അപ്പോൾ ഒന്നും തന്നെ വന്നില്ല. അപ്പോഴാണ് അവൻ ഓർമ്മ വന്നത് മാന്ത്രിക മണി ദിവസത്തിൽ ഒരു പ്രാവശ്യമേ ഉപയോഗപ്പെടുത്താവൂ എന്ന്. വിശപ്പ് കൊണ്ടും ഒഴിഞ്ഞുകിടക്കുന്ന പാത്രങ്ങൾ കണ്ടതുകൊണ്ടും രാമുവിന് ദേഷ്യം വന്നു. വിശപ്പ് മാറ്റാൻ വേണ്ടിയാണല്ലോ ഈ മണി കിട്ടിയത്. പക്ഷെ അത് തനിക്ക് പ്രയോജനപ്പെട്ടില്ല. അതുകൊണ്ട് അവൻ ഒന്ന് തീരുമാനിച്ചു, ഇനി കുന്നൻ മുകളിലേക്ക് പോകുമ്പോൾ മണിയും കൊണ്ടേ പോകൂ എന്ന്. രാമു മാന്ത്രിക മണിയും കൊണ്ട് പോയി. ചീനുവും അമ്മയും മണി തേടിക്കൊണ്ടിരുന്നു. രാവിലെ മുതൽ അവരൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ചീനുവിന് വല്ലാതെ വിശന്നു. മണി കിട്ടാത്തത് കൊണ്ട് രാമുവിന്റെ വരവും കാത്ത് രണ്ടുപേരും ഇരുന്നു. വൈകുന്നേരമായി. രാമു തിരിച്ചെത്തി. രാമുവിനെ കണ്ടപ്പോൾ,
ഏട്ടാ വല്ലാതെ വിശക്കുന്നു, ആ മാന്ത്രിക മണി ഇവിടെ എങ്ങുമില്ല.
അത് എന്റെ അടുത്തുണ്ട്.
നീ ഇതുകൊണ്ടാണോ പോയത്? അതെന്തിനാ? പാവം ചീനു രാവിലെ മുതൽ വിശന്ന് കരഞ്ഞും കൊണ്ടിരിക്കുകയാണ്. നീ നിന്റെ വിശപ്പിനെ കുറിച്ച് മാത്രമാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്.
അല്ലമ്മേ, അങ്ങനെയൊന്നുമല്ല.
ഏട്ടൻ എന്തിനാ അങ്ങനെ ചെയ്തത്?
എന്നോട് ക്ഷമിക്കണം അമ്മേ, ഞാൻ സ്വാർത്ഥത കാണിച്ചു. ഞാൻ ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല.
ഇതിൽ നിന്ന് നാം പഠിക്കേണ്ടത് ഇതാണ്: ഒരിക്കലും സ്വാർത്ഥത കാണിക്കരുത്. അതുപോലെ നമ്മെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുൻപ് നമ്മുടെ കുടുംബത്തെക്കുറിച്ച് ആദ്യം ചിന്തിക്കണം.